ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വെളിപാട് പുസ്തകത്തിലെ തന്നെ ഒരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. വെളിപാട് പുസ്തകം 11-ാം അധ്യായം, റെവലേഷൻസ് ചാപ്റ്റർ 11 വേഴ്സ് 15-17.
ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിലൊരു മഹാഘോഷമുണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണുവീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
നമ്മൾ മുമ്പേ ഒരുപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച ഒരു ഭാഗമാണ്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനുമായുള്ളവനെ.
We heard earlier from Revelation chapter 1 about the one who was and who is and who is to come.
എന്നാൽ ഇവിടെ പിന്നെയും പോയി എന്താണ് ഒരു അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ വന്നപ്പോൾ നമ്മളതിൻ്റെ 17-ാം വചനത്തിൽ വായിക്കുകയാണ്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
But when we come towards the end, in verse 17, we read, "We give thanks to you, Lord God Almighty, the one who is and who was, because you have taken your great power."
അവിടെ നമ്മൾ ഒരു കാര്യം കാണുന്നില്ല, വരുവാനുള്ളവനായോവേ എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ ഇവിടെ കാണുന്നില്ല.
So we must notice here that we don't see the usage of the one who is to come here.
ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ.
There's only reference to the one who is and who was.
There is an end. ഈ കാണുന്നതിനെല്ലാത്തിനും ഒരു നിത്യമായ അവസാനമുണ്ട് എന്ന് നാം തിരിച്ചറിയണം.
We should realize that there is an eternity in everything that we read.
അതാണ് ഈ മൂന്ന് വചനങ്ങളിൽ നാം കാണുന്നത്.
And that is what we read in these verses.
എപ്പോഴും ദൈവമക്കൾ തളർന്നിരിക്കുന്നത് the ultimate end എന്താണെന്നുള്ള ഓർമ്മ നമ്മൾ ഇന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലൊക്കെ പലപ്പോഴും തളർന്നു പോകാൻ സാധ്യതയുണ്ട്.
Many times we are discouraged because of the fact that we forget about the hope that we have in eternity.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്.
And that is the reason why God has given us his words through the scriptures.
പ്രത്യേകിച്ച് വെളിപാട് പുസ്തകം എന്താണ് ഒത്തിരി അറിവിന് വേണ്ടി പഠിക്കാതെ എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് അൾട്ടിമേറ്റ് പദ്ധതി എന്ന് നാം തിരിച്ചറിയുമ്പം നമ്മുടെ ഹൃദയങ്ങൾക്ക് റോമാലേഖനം പറയുന്ന പോലെ തിരുവെഴുത്തുകളാൽ ലഭിക്കുന്ന ആശ്വാസം ലഭിക്കും.
More than reading the book of Revelations with an intellectual mind, we should read it with the intent of knowing what is the ultimate objective of what God has in store for us.
അവിടെ 15-ാം വചനത്തില് നാം വായിക്കുന്നത്, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു.
In verse 15 we read, the kingdom of the world has become the kingdom of our Lord and of his Christ.
അവൻ എന്നേക്കും വാഴും.
He will reign forever.
ഇപ്പോൾ നടന്നിട്ടില്ല, നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്.
And this is something that hasn't really transpired yet. It is something that is going to happen.
നമ്മുടെ കർത്താവാണ് ലോക രാജാവ്, ലോകരാജ്യത്വം അവന്റെ രാജ്യത്വമായി മാറാൻ പോകുകയാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്.
The word of God tells us that there was going to be a time when our Lord Jesus Christ is going to be the Lord of all the world.
അവൻ എന്നേക്കും വാഴും.
And he is going to reign forever and ever.
ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാഴുക അല്ലെങ്കിൽ reign, അവൻ രാജ്യത്വം എന്നൊക്കെ പറയുന്നത് ഒരു രാജവ്യവസ്ഥിതിയെ കാണിക്കുന്ന ഒരു കാര്യമാണ്.
When we read about these words that have been mentioned in the Bible, especially reign and etc., it talks about a time that is going to come where he is going to reign over the world.
തിരുവെഴുത്തുകളിൽ മുഴുവനോടെ നമ്മൾ കാണുന്ന ചില ഇതാണ് വാഴുക, reign, അല്ലെങ്കിൽ രാജാവ് രാജ്യത്വം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നാം വീണ്ടും വീണ്ടും കേട്ടതുപോലെ നമ്മുടെ കർത്താവ് ഒരു രാജാവായിട്ട് വാഴുവാൻ പോവുകയാണെന്നുള്ള ആ സത്യം നമ്മുടെ ഉള്ളിൽ വീണ്ടും ആഴത്തിൽ ഉറയ്ക്കണം.
So whenever we read about words like kingdom and reign and rule etc, this is a hope that we should have that our Christ is going to rule over all the world.
ഒരു ജനാധിപത്യ വ്യവസ്ഥയുള്ള രാജ്യത്തെ ജീവിച്ച് നമുക്ക് ഒരുപക്ഷേ രാജ്യ വ്യവസ്ഥയെ കുറിച്ച് വായിച്ച് കേട്ടറിവല്ലാതെ ഒരു അനുഭവം അത്രമാത്രം ഉണ്ടായിരിക്കത്തില്ല.
We might not know much about kingdoms because we are living in a democracy.
പക്ഷേ ബൈബിള് വ്യക്തമായിട്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാണുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു കിങ്ഡം റൂൾ, ഒരു കിങ്ഡം വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ വചനത്തിൽ മുഴുവൻ വായിക്കുന്നത്.
But throughout the Bible, right from the book of Genesis to the book of Revelations, we see a form of rule which is that of a kingdom.
കാരണം ഒരു കിങ് ഒരു രാജ ഭരണത്തില് രാജാവാണ് എല്ലാം, ഓൾ ഇൻ ഓൾ.
Because in a kingdom we must realize that a king is everything.
എന്ത് ആ രാജ്യത്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ രാജാവാണ്.
It is the king who decides everything that should happen in his kingdom.
എല്ലാ അധികാരവും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, അത് രാജാവിലാണ് കേന്ദ്രീകൃതമായിരിക്കുന്നത്.
And all the power is vested in the king.
രാജാവ് എന്തു ചെയ്യുന്നു എന്ന് ചോദ്യം ചെയ്യുവാൻ രാജ്യത്തുള്ള ആർക്കും അവകാശമില്ല.
Nobody has a right to ask the king what he is doing.
ജനങ്ങളുടെ എല്ലാം ക്ഷേമത്തിന്റെ ഉത്തരവാദിത്വവും രാജാവിൽ നിക്ഷിപ്തമായിരിക്കുന്നു.
The responsibility of the well-being of his citizens rests on the king.
ഈ ഇങ്ങനെ ഒരു വ്യവസ്ഥയാണ് രാജ്യവ്യവസ്ഥ എന്ന് പറയുന്നത്.
And a rule of this nature is the one that is called as a kingdom.
എല്ലാം സകലതും ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കുന്നു.
Where the seat of power is centralized in one person.
എല്ലാം സകലതും ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കുന്നു.
Everything is centralized in one person.
അതാണ് ഒരു രാജ്യവ്യവസ്ഥ.
And that is the rule of kingdom.
കർത്താവിനെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്.
And we must see Christ in this very aspect.
ചിലർ പറയും എന്റെ ഈ 5 വയസ്സുള്ള മോനാണ് വീട്ടിലെ രാജാവ്.
Some of us might say that the 5-year-old son in my home, he is the king.
കാരണം എന്ത് ഉണ്ടാക്കണമെന്ന് വീട്ടിൽ തീരുമാനിക്കുന്ന അവനാണ്.
Because he decides what needs to be cooked at home.
എപ്പോഴാണ് വീട്ടിൽ അമ്മയും അപ്പനും ഉണ്ടായിരിക്കണം തീരുമാനിക്കുന്ന അവനാണ്.
He decides when the parents must be around.
അവനോട് ചോദിക്കാതെ പുറത്തു പോകാൻ പറ്റത്തില്ല.
You cannot go outside without asking him.
അവൻ ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ വിഷമമുണ്ടാക്കും.
And if you don't give what he wants, then he would bring the house down.
അപ്പോൾ നമ്മൾ കാഷ്വൽ ആയിട്ട് പറയും ഇവനാണ് വീട്ടിലെ രാജാവ്.
And therefore we say that okay, he is the king.
അവനൊരു ശരിയായ രാജാവല്ല, എങ്കിലും അവന്റെ ആ ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയാണ് അവൻ രാജാവാണ്.
Though he is not the real king, but the things that he does, we kind of confer that title on him.
നമുക്കത് മനസ്സിലാകാനാണ്, എല്ലാം തീരുമാനിക്കുന്ന ആരാണോ അവനാണ് രാജാവ്.
Because it kind of explains that whoever decides what must be done is the king.
അവന് അതോറിറ്റി ഉണ്ടോ ഇല്ലതോ എന്നുള്ളതല്ല വിഷയം.
The point is not whether or not that he has the authority.
എന്നാൽ ഇങ്ങനെയൊരു വ്യവസ്ഥ ആത്യന്തികമായിട്ട് നിറവേറ്റുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്.
But God came to this earth to fulfill such a rule of kingdom.
ഇത് തിരുവചനത്തിൽ ഉടനീളം കാണുന്ന ഒരു കാര്യമാണ്.
And we see this throughout the scriptures.
ഈ കിങ്ഡം, ഈ രാജ്യത്വ വ്യവസ്ഥ തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും.
We see a nature of a kingdom throughout the scriptures.
പാപം ചെയ്ത് വീണുപോയ മനുഷ്യനെ ദൈവം വീണ്ടെടുത്ത് അവനെ ഒരു ദൈവരാജ്യത്തിലാക്കുന്ന വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ് തിരുവചനത്തിലൂടെ നാം വെളിപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത്.
So throughout the scriptures we see God's plan in redeeming the human beings who fell to sin.
ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുവാൻ.
He came to establish his kingdom.
യേശു തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ.
And that is what Jesus said when he started his public ministry. He said, the kingdom of God is near. Repent.
കർത്താവിന് മുമ്പായി ദൈവം അയച്ച ഫോറണ്ണർ ആയിട്ടുള്ള സ്നാപയോഹന്നാൻ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസാന്തരപ്പെടുവിൻ.
And that is exactly what his forerunner, the John the Baptist, also said, that the kingdom of God is near. Repent.
അത് കേൾത്ത അന്നത്തെ യഹൂദജനത്തിന് വ്യക്തമായി അതെന്താണെന്ന് അറിയാമായിരുന്നു.
So the Jewish people who heard it knew exactly what he was talking about.
എന്താണ് ദൈവരാജ്യം എന്ന് അവർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു.
So they had a hope and an idea of what the kingdom of God really is.
രാജാവായിട്ട് ഒരുവൻ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അന്നത്തെ ജനങ്ങളെല്ലാം, യഹൂദന്മാരെല്ലാം.
So all the Jews were living in a hope of a kingdom that is to come.
അവർക്ക് എവിടുന്നാണ് പ്രതീക്ഷ ലഭിച്ചത്?
And where did they get this hope?
അവരുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം ഒരു ഉടമ്പടിയിലൂടെ ഒരു വാഗ്ദത്തം ചെയ്തിരുന്നു.
God had given a promise through a covenant that he made with Abraham, which was an ancestor of all the Jews.
ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. Genesis 17:4-6.
എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികൾക്ക് നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്ക്
അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. ഞാൻ അതിന്റെ 6 വചനം, ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും.
God makes a promise through a covenant with Abraham, and he says that I will make you very fruitful, I will make nations of you, and kings will come from you.
ദൈവം അബ്രഹാമിന് ഒരു രാജ്യത്തിന്റെ, ഒരു കിംഗ്ഡത്തിന്റെ വാഗ്ദത്തം കൊടുക്കുകയാണ്.
So God gives a promise of a kingdom to Abraham.
ഒരു വാഗ്ദത്ത രാജ്യത്തെക്കുറിച്ച് അബ്രഹാമിനോട് വാഗ്ദത്തം കൊടുക്കുകയാണ്.
He gives a promise of a king through Abraham.
അബ്രഹാമിന് അത് വാഗ്ദത്തമായിട്ട് ലഭിച്ചു.
And Abraham received that as a covenant and a promise.
ഇത് ബിഫോർ ക്രൈസ്റ്റ് ബിസി 2000 അടുത്താണ് ഈ വാഗ്ദത്തം ദൈവം കൊടുക്കുന്നത്.
And this promise he gives around 2000 BC.
അതായത് ഇന്നത്തേക്ക് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിന് ആ വാഗ്ദത്തം കൊടുത്തു. There will be kings from you.
A promise that God gave to Abraham around 4000 years from now, from before.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം നിറവേറും.
And all the promises that he gives will be fulfilled.
ഇത് ഒരു ഉടമ്പടിയിലൂടെ ചെയ്ത വാഗ്ദത്തമാണ്.
And this is a promise that he had done through a covenant.
എന്നാൽ സമയം മുന്നോട്ട് പോയപ്പോൾ നമുക്കറിയാം, ദാവീദിന്റെ സമയമായപ്പോൾ ഈ വാഗ്ദത്തം ഒരു ഭാഗികമായി ഭൗതികമായി പൂർത്തീകരിക്കപ്പെട്ടു.
So we know as time went along through David this was partially fulfilled.
ഈ ദാവീദ് രാജാവായി വാഴുന്നതും അബ്രഹാമിന് ഈ വാഗ്ദത്തം ലഭിക്കുന്നതും തമ്മിൽ ഏകദേശം 1000 വർഷത്തെ വ്യത്യാസമുണ്ട്.
So between the time that David ruled as a king and when God gave the promise to Abraham there was about 1000 years.
ഏകദേശം BC 1000 ഓട് അടുത്താണ് ദാവീദ് രാജാവായിട്ട് വാഴുന്നത്.
It was around 1000 BC that David became the king.
എന്നാൽ ദാവീദിന്റെ രാജ്യത്വവും ഒരു നിത്യരാജ്യത്വമല്ലായിരുന്നു.
But the kingdom of David was not an eternal kingdom.
ഇത് മാറിപോകുന്ന ഒരു രാജ്യത്വമായിരുന്നു.
It was a kingdom that was to change.
പക്ഷേ ദാവീദിന്റെ രാജ്യത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ ദാവീദിന്റെ ദൈവം വാഗ്ദത്തം കൊടുത്തു, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുവന്റെ രാജ്യം എന്ന് പറയുന്നത് നിത്യരാജ്യത്വമായിരിക്കും.
But then he gave a promise to David that through your descendant there would be one who will have a kingdom that is an eternal kingdom.
രണ്ട് സാമുവേലിലൊക്കെ ഇത് നമുക്ക് കാണാൻ കഴിയും.
And we see this in 2 Samuel.
എന്നാൽ ആ വാഗ്ദത്തത്തെ ചുരുക്കമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വചനം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 89 അതിന്റെ 3-4 വചനങ്ങൾ. Psalms 89:3-4.
എന്റെ വൃതനോട് ഞാൻ ഒരു നിയമവും എന്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും.
ദാവീദിനും ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും.
God gives a promise to David as well. He says, I will establish your line forever and make your throne firm through all generations.
നമുക്കറിയാം ദാവീദിന്റെ മകനായ സലോമോൻ ദാവീദിന് ശേഷം വന്നുവെങ്കിലും അവന്റെ രാജ്യത്വവും മാറിപ്പോകുന്ന രാജ്യത്വമായിരുന്നു.
So we all know that after David it was Solomon who was the king, but then even his kingdom had to end.
പക്ഷേ ദാവീദിനും രാജാവായ ദാവീദിനും രാജ്യമുണ്ടായിരുന്ന രാജ്യത്വമുണ്ടായിരുന്ന ദാവീദിനും ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്, നിന്റെ സന്തതി ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും.
And yet God gives him a promise that his line forever will be established and his throne would be firm through all generations.
ദാവീദിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ്.
God explains David as one who is after the heart of God.
പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തെ ഇത്ര അടുത്ത് അറിഞ്ഞ അല്ലെങ്കിൽ ദൈവം അപ്രൂവ് ചെയ്ത ഒരു വ്യക്തി ഉണ്ടോ എന്ന് സംശയമാണ്.
It is doubtful that in the Old Testament times whether there would be anybody else who had the attitude and the heart of God.
എന്നാൽ ആ രാജ്യത്തെ വ്യവസ്ഥയും അധികങ്കാലം നിന്നില്ല.
But even his kingdom did not was not established for a long time.
ദാവീദിന് ശേഷം അനേക രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ചു.
And after David there were many rulers that were ruling the kingdom of Israel.
ഏകദേശം 400 വർഷത്തോളം പല രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ചു.
So around 400 years there were different kings in Israel.
എന്നാൽ അതിനുശേഷം ആ രാജ്യത്തെ വ്യവസ്ഥയും നിന്നുപോയി.
And after that even that kingdom passed away.
കാരണം ബാബിലോണിയൻകാർ ഇസ്രായേലിനെ കീഴടക്കിയപ്പോൾ അവരുടെ രാജ്യവ്യവസ്ഥയും നിന്നുപോയി.
Because when the Babylonians conquered the kingdom of Israel fell.
അതേകദേശം BC 600 ഓടം അടുത്താണ് അത് സംഭവിക്കുന്നത്.
And that happened around 600 BC.
BC 2000-ൽ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു.
In BC 2000 is when God had given the promise to Abraham.
BC 1000-ൽ ദാവീദ് രാജാവായിട്ട് ഭരിച്ചു.
And David became king in 1000 BC.
എന്നാൽ ആ കിങ്ഡം മാറിപ്പോയി.
And even that had to pass away.
ബാബിലോൺകാരൻ വന്ന് രാജ്യവ്യവസ്ഥയെ തന്നെ മാറ്റിക്കളഞ്ഞു.
And the Babylonians dethroned the Israelite kingdom.
എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ വാഗ്ദത്തം നിറവേറുവാൻ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു.
But since the promise had to be fulfilled around 2000 years ago, Jesus appeared on earth.
ഈ വാഗ്ദത്തത്തിന്റെ ഈ രാജ്യത്തെ വ്യവസ്ഥയുടെ വാഗ്ദത്തം അനൗൺസ് ചെയ്തത് ദൂതൻ മറിയയോട് അനൗൺസ് ചെയ്തു.
And this was announced by the angel to Mary.
ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം അതിന്റെ 32-33 വചനങ്ങൾ വായിക്കാം.
നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് വർഗത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു.
അപ്പൊ പഴയ നിയമത്തില് അബ്രഹാം മുതൽ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അത് പിന്നെ ദാവീദിലൂടെ പുതുക്കുകയും എല്ലാം ചെയ്തിട്ട് ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തി നാം കാണുന്നത് യേശുവിലാണ്.
Though the promise was given to Abraham and then partially fulfilled through David, the fulfillment of that happens 2000 years ago through an angel that told Mary about the coming kingdom.
Angel avan yesu ennu per vilikkanam.
And the angel tells Mary that you should call him Jesus.
Avan valiyavanagum.
He will be a great person.
Athinte thende putran ennu vilikkapadum.
He would be the son of the most high.
കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും.
The Lord God will give him the throne of his father David.
അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവാകും.
And he will reign over the house of Jacob forever.
അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല.
His kingdom will never end.
യേശു കർത്താവ് ആരെന്ന് ഉള്ള ഒരു വെളിപാട് നമ്മുടെ ജീവിതത്തെ മാറ്റിക്കളയും.
The revelation of who Jesus really is will transform our lives.
ഇത് ഒരിക്കൽ മാത്രം കേട്ടാ പോരെ, വീണ്ടും വീണ്ടും നാം കേട്ടുകൊണ്ടേ ഇരിക്കണം.
And this is something that we should hear constantly throughout our lives.
നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ മഹത്വപ്പെടുത്തുന്ന കർത്താവ് ആരാണെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം.
We should have a surety of the one whom we worship.
ഇതേ വെളിപാട് തന്നെ സക്കറിയാവിനും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുമ്പം ആ അധ്യായത്തിന്റെ തന്നെ 68-69 പദങ്ങൾ, 68 and 69.
ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ സിംഹാസനത്തിൽ നമുക്ക് രക്ഷിതാവായ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്.
ഇവിടെയൊക്കെ വായിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചോ, മറിയോട് അനൗൺസ് ചെയ്യപ്പോഴും പറഞ്ഞു അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഇവിടെയും നാം വായിക്കുന്നു ദാവീദിന്റെ ഗ്രഹത്തിൽ, അതിന്റെ 71 വചനത്തിൽ ദാവീദിന്റെ ഗ്രഹത്തിൽ, ദ ഹൗസ് ഓഫ് ഡേവിഡ് ഹിസ് സെർവന്റ്.
സോ വി സീ ഈവൻ ടു മേരി ഇറ്റ് വാസ് മെൻഷൻഡ് അബൌട്ട് the throne of his father David, and through Zechariah when he prophesied, he said it is in the house of David.
നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ തിരുവചനങ്ങളിലേക്ക് ഒരു ലെവലും കൂടെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോഴേ ഉള്ളൂ ഇതിന്റെയൊക്കെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ.
We would understand the depths of the meaning of all this only if we truly meditate on the word of God.
കാരണം യഹൂദജനത്തെ സംബന്ധിച്ചിടത്തോളം ദാവീദ് അവരുടെ ഏറ്റവും വലിയ രാജാവായിരുന്നു.
As far as the Jews were concerned, David was one of their biggest kings.
അപ്പോൾ ദാവീദ് എന്നുള്ളത് ഒരു രാജ്യവ്യവസ്ഥയോട് ചേർന്ന ഒരു പദമായിട്ട് അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു.
And whenever they heard about David, they knew that this is something to do with the kingdom.
എന്നാൽ പഴയ നിയമത്തിൽ ഉടനീളം ദൈവം ഈ വാഗ്ദത്തത്തെ പുതുക്കുകയും ചെയ്ത ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, ഒരു നിത്യരാജ്യത്വം വരുന്നുണ്ട്, ഒരു നിത്യരാജാവ് വരുന്നുണ്ട് എന്നുള്ള ഒരു സന്ദേശമായിരുന്നു പ്രവാചകന്മാരിലൂടെ മുഴുവൻ ദൈവം തന്റെ ജനത്തെ അറിയിച്ചുകൊണ്ടിരുന്നത്.
Throughout the scriptures, God renews his promise through the prophets that there is a kingdom that is to come, there is a king that is to come.
യേശുവിൽ അതിന്റെ പൂർത്തീകരണം ഉണ്ടായി.
And the fulfillment of that happened through Jesus.
ആ രാജാവ് വന്നു കഴിഞ്ഞു.
In fact, that king has already come.
നാം ഏകദേശം 2000 വർഷത്തിന് ശേഷമാണ് ജീവിക്കുന്നത്.
We are living almost 2000 years since that happened.
ഈ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചോ ഇല്ലയോ എന്ന് ഉത്തരം പറയേണ്ടത് ഇപ്പോൾ നാം ആണ്.
Now it is up to us to confirm whether his kingdom has been established or not.
2000 വർഷങ്ങൾക്ക് മുമ്പ് ദൂതൻ പ്രൊക്ലെയിം ചെയ്ത രാജ്യത്വം ഈ 2000 വർഷങ്ങൾക്ക് ശേഷം സ്ഥാപിതമായോ എന്ന് അറിയണമെങ്കിൽ ദൈവസഭ എന്താണെന്ന് എന്ന് നാം അറിഞ്ഞിരിക്കണം.
So the proclamation through the angel that was done 2000 years ago, if that kingdom has been established, that has to be known through his church today.
നാമും ആ രാജ്യത്തിന്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
We should realize that we are part of that very same kingdom.
യേശുവിന്റെ സന്ദേശങ്ങൾ മുഴുവൻ ദൈവരാജ്യത്തെ കുറിച്ചുള്ളതായിരുന്നു.
All of the messages that Jesus spoke about was about his kingdom.
Nicodemus told him, "Veendum chenichilla engil nirku devarajyathil kadakkuvan kaliyathilla."
He told Nicodemus that unless and until you are not born again, you will not enter the kingdom of God.
Yesu parnja ameka upamagal devarajyathe kurichulladayirunnu.
All the parables that he spoke about was about the kingdom of God.
Yesu parnju devathinte aalbavinal naan bhoothangale porathaakkunnu engil devarajyam vannu kazhinjirikkunnu.
He says that if he casts out demons through his spirit, then the kingdom of God has indeed arrived.
കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദൈവരാജ്യം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു.
The blind now see, the deaf hear, the sick are now made well, and hence through that the kingdom of God has already been established.
എന്നാൽ യഹൂദന്മാർക്ക് ഒരിക്കലും ഒരു മരിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രൂസിഫൈഡ് രാജാവിനെ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല.
But they never expected a king that would be crucified on the cross.
അതുകൊണ്ട് അവൻ അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് തന്റെ അധികാരത്തെയും തന്റെ ശക്തിയെയും വെളിപ്പെടുത്തിയപ്പോൾ അനേകർ അവന്റെ കൂടെ ഉണ്ടായിരുന്നു.
So many followed him because of the signs that he gave through all the miracles that he performed.
എന്നാൽ തന്റെ ജീവിതത്തിന്റെ ഭൗതിക ജീവിതത്തിന്റെ അവസാന നാളുകളിൽ എത്തിയപ്പോൾ അവൻ ക്രൂശിന്റെ പാതയിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ അവനെ അനുഗമിക്കുന്നവരുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞു.
But towards the end of his life, when he started to walk on the way of the cross, many of the followers left him.
അവൻ ക്രൂശിലായിരുന്നപ്പോൾ അവന്റെ അടുത്ത ശിഷ്യന്മാർ പോലും അവനിൽ നിന്ന് ദൂരെ പോയി.
And when he was on the cross, even the disciples they left him.
അവൻ സ്ഥാപിക്കുന്ന രാജ്യത്വം എങ്ങനെയുള്ളെന്നുള്ള ഒരാഴമേറിയ വെളിപാടില്ലാത്ത ജനമെല്ലാം അവനിൽ നിന്ന് അകന്നു പോക്കേണ്ടിയിരുന്നു.
All the people who didn't really understand his kingdom left him.
എന്നാൽ തിരുവചനത്തിലൂടെ നമുക്ക് ഈ രാജ്യം വെളിപ്പെടുത്തി ലഭിച്ചിരിക്കുന്നു.
But through the word of God, the truth has now been revealed to us.
പിലാത്തോസിനോട് മുമ്പിൽ യേശു നിൽക്കുമ്പോൾ പിലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നു, നീ യഹൂദന്മാരുടെ രാജാവാണോ?
When Jesus was standing in front of Pilate, he asks him, are you really the king of Jews?
അവനോട് യേശു കൊടുക്കുന്ന മറുപടിയാണ്, എന്റെ രാജ്യം ഐഹികമല്ല. My kingdom is not of this world. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഒന്ന് കൽപ്പിച്ചാൽ അനേക ദൂതന്മാർ വന്ന് എന്നെ ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുമായിരുന്നു.
He replies to Pilate saying that my kingdom is not of this earth, because if it was so, I would have commanded and there would be thousands of angels would have come to rescue me.
അവനോട് പറഞ്ഞു, നീ ചോദിച്ചതുപോലെ ഞാൻ രാജാവ് തന്നെയാണ്.
But what he intended to say is that like you asked, I am indeed the king of Jews.
എന്നാൽ നമുക്കറിയാം പീലാത്തോസ് അവനെ വിധിക്കാൻ കൽപ്പിക്കുകയായിരുന്നു.
But then we all know what happened. Pilate did judge him.
രാജാവ് മുമ്പിൽ നിൽക്കുമ്പോൾ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവന് അറിയാമായിരിക്കെ ആ രാജ്യത്തെ വ്യവസ്ഥയ്ക്ക് രാജാവിന് മുമ്പിൽ കീഴടങ്ങുവാൻ അവന് പലതുകൊണ്ടും കഴിഞ്ഞില്ല. അവൻ ആ രാജ്യത്തിന് യേശുവിന്റെ രാജ്യത്തിന് പുറത്തായി പോയി.
So he, though he knew that Jesus was the king of Jews, he could not submit to that kingdom, and hence he was outside of the kingdom of God.
യേശു ജെറുസലേമിലേക്ക് തന്റെ കഴുതക്കുട്ടിയുടെ പുറത്ത് ഇങ്ങനെ രാജകീയമായി വന്ന് കഴിഞ്ഞപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്ന് അവിടെ ഉള്ള വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കി.
When Jesus came with the procession on the colt into Jerusalem, he drove out all the merchants that was there in the temple.
ഇതു കണ്ടപ്പോൾ അവിടെയുള്ള മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ചോദിച്ചു, എന്ത് അധികാരം കൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത്?
So when the Pharisees and the teachers of the law saw this, they said, in what authority are you doing all of this?
അവൻ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു രാജാവ് തന്നെയാണ് തന്റെ ഗ്രഹത്തിന്മേൽ തന്റെ ആലയത്തിന്മേൽ പൂർണ്ണ അധികാരം യേശുവിനുണ്ട് എന്ന് യേശു തെളിയിച്ചപ്പോൾ മഹാപുരോഹിതന്മാരും മൂപ്പന്മാർക്കും അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല.
So the Pharisees and the teachers of the law could not concur with the fact or agree with him that he was the king of the kingdom that is to come.
അവൻ അതോറിറ്റി ഉള്ളവനാണെന്ന് അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല.
They couldn't accept the fact that he is the one who had the authority.
കാരണം മനുഷ്യരുടെ മുമ്പിൽ അതോറിറ്റി ഉണ്ടായിരുന്നവരായിരുന്നു മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ഒക്കെ.
Because the high priests and the teachers of the law, those are the ones who had the authority on earth.
പക്ഷേ രാജാക്കന്മാരുടെ രാജാവായവൻ, കർത്താക്കന്മാരുടെ കർത്താവായവൻ അവൻ തന്റെ ആലയത്തെ ശുദ്ധീകരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായില്ല ഇത് ആരാണ്.
But they could not understand who he was. They did not acknowledge him as the King of Kings and the Lord of Lords.
അവരും ആ യേശു വാഗ്ദത്തം ചെയ്ത ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന ആ വാഗ്ദത്തത്തിന് വെളിയിലായി പോയി.
And hence they were also outside the promise of the fact that of the kingdom of God.
രാജാവ് ഭൂമിയിൽ വന്നപ്പോൾ രാജ്യത്തിന്റെ സന്ദേശം വിളംബരം ചെയ്യപ്പെട്ടപ്പോൾ അത് കേട്ട അനേകർ രാജ്യത്തിന്റെ അകത്തല്ല രാജ്യത്തിന് പുറത്തേക്കാണ് പോയത്.
So when the king came onto earth and proclaimed about the kingdom of God, many of his people were outside his kingdom.
എന്നാൽ രാജ്യത്തിന് അകത്ത് കടന്ന രണ്ടു പേരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
But there are two people who were in the kingdom, and let me show them to you.
ഒരാളെ നമ്മൾ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 10 അധ്യായം 48 വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 48.
മിണ്ടാതെ ഇരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ
മതി. കുരുടനായ ബർത്തിമായി യേശു പുരുഷാരത്തോടുകൂടെ പോകുന്നു കണ്ടപ്പോൾ അവൻ നിലവിളിച്ച ഭാഗമാണ് നാം ഇവിടെ വായിച്ചത്.
We read about a blind Bartimaeus who sees Jesus along with the many crowd that was moving along with him.
നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി.
When he heard that it was Jesus of Nazareth, he began to shout, "Jesus, son of David, have mercy on me."
ആ കുരുടനായ ബർത്തിമായിക്ക് ഒരു വെളിപാട് ലഭിച്ചു. നസ്രത്തിൽ ജീവിച്ചു വളർന്ന യേശു അവൻ ദാവീദിന്റെ പുത്രനാണ്.
So the blind Bartimaeus, he got a revelation that he understood that Jesus who lived in and was born in who lived in Nazareth was indeed the son of David.
വെറുതെ യേശുവിനെ ഒരു പദം ഉപയോഗിച്ച് അവൻ റഫർ ചെയ്യുക അല്ലായിരുന്നു.
It was not just through mere words that he was referring to
അവൻ ദാവീദ് പുത്ര എന്ന് അവനെ വിളിച്ചപ്പോൾ അവൻ ആരാണെന്ന് ഉള്ള ആറിമേഴിയ വെളിപാടിൽ നിന്നാണ് അവൻ അത് വിളിച്ചത്.
He didn't call Jesus the son of David just like that. He had a revelation from God.
അവനെ യേശു എന്താ ചെയ്തതെന്ന് നമുക്കറിയാം.
We all know what Jesus did to him.
യേശു അവിടെ നിന്ന് അവനെ സൗഖ്യമാക്കിട്ടാണ് യേശു അവിടെ നിന്ന് പോയത്.
We know that Jesus healed him and only then he left from that place.
അതിന് 52 വചനം പറയുന്നു. യേശു അവനോട് പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു.
Jesus tells him, "Go, your faith has healed you." Immediately he received his sight and followed Jesus along.
നസ്രത്തിൽ ജീവിച്ച യേശു ദാവീദിന്റെ പുത്രനാണെന്ന വെളിപാട് അവനെ ലഭിച്ചപ്പോൾ യേശു പറഞ്ഞു, ഈ അവന്റെ വിശ്വാസത്തെ യേശു അഭിനന്ദിക്കുകയാണ്.
When Bartimaeus got the revelation that the one who lived in Nazareth was indeed the son of God, Jesus heals him because of his faith.
And avasanam ezhuthirikkana yathrayil avane anugamichu.
And in the end we read that he followed Jesus along the road.
He is follow him avane anugamichu.
He followed Jesus.
Adhigaram undayirunna Pilatos rajyathathinu veliyilayi.
The one who had authority, Pilate, he was outside the kingdom.
Adhigaram undayirunna mahapurohithanmarum moopanmarum രാജ്യത്തിനു വെളിയിലായി.
Even the teachers of the law and the Pharisees who had authority here were outside the kingdom of God.
എന്നാൽ കുരുടനായ ബർത്തിമായി രാജ്യത്തിനകത്തായി.
But at the same time it was the blind Bartimaeus who was inside the kingdom.
ഇതാണ് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ.
And this is the order of the kingdom of God.
കാരണം നാം ദൈവരാജ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ വചനത്തിലൂടെ ഒക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ആ ദൈവത്തെക്കുറിച്ചുള്ള ആ ആശയങ്ങളെല്ലാം ഒന്ന് വ്യക്തമാകണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്.
So I pray that when we read the word of God we understand who Jesus is.
ഇതേപോലെ ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവം രാജാവായി വരുമെന്ന് വെളിപാട് ലഭിച്ച ഒരു വ്യക്തിയെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാം. അതിന്റെ 23 അധ്യായത്തിന്റെ 42 വചനത്തില് ആ വ്യക്തി ആ കൺഫെഷൻ നടത്തുന്നത് കാണാം, വായിക്കാം.
പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു.
ഇവിടെ യേശു ക്രൂശിൽ കിടക്കുകയാണ്.
Here we see that Jesus is on the cross.
യേശുവിന്റെ വലത്തും ഇടത്തും ഓരോ കള്ളന്മാരെയും ക്രൂശിച്ചിരിക്കുന്നു.
There are two thieves on his left and right.
ആ കള്ളന്മാർ രണ്ടുപേരും യേശുവിനെ ദൂഷിച്ചു.
And both the thieves were crucified along with Jesus.
എന്നാൽ അതിൽ ഒരുവൻ ഈ ക്രൂശിക്കപ്പെടുന്നവൻ രാജാവാണ് എന്നുള്ള വെളിപാട് ലഭിച്ചപ്പോൾ യേശുവിനോട് ഉപേക്ഷിക്കുകയാണ്. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ.
But one of the thieves had this revelation that Jesus was indeed the kingdom, and hence he requests him that remember me when you come into your kingdom.
നിങ്ങൾ ഓർക്കണം, ഏത് അവസ്ഥയിൽ ഇരുന്നാണ് ഇവൻ തന്റെ യേശു രാജാവാണെന്ന് തന്റെ വിശ്വാസത്തിലൂടെ അവൻ അവിടെ പ്രൊക്ലെയിം ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കണം.
We must be aware at in what circumstance is this revelation being given to the thief.
അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോഴൊന്നുമല്ല.
It was not when Jesus showed the signs and miracles.
എല്ലാവരും അവനെ ദുഷിച്ചുകൊണ്ടിരുന്നപ്പോൾ.
It was when everyone was mocking Jesus.
നീ അനേകരെ രക്ഷിച്ചു, നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് അനേകർ അവനെ ദുഷിച്ചു പറഞ്ഞപ്പോൾ.
And many of them rebuked him.
ഈ കള്ളന് ലഭിക്കുന്ന ശിക്ഷ തന്നെ പോലെ ലഭിച്ച ശിക്ഷ ലഭിക്കുന്ന ഒരാളെ നോക്കി അവൻ പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ.
So he tells us to Jesus because he knew that he was being crucified just like Jesus as well.
യേശു പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുകയാണ്, പിതാവേ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു.
I remember a verse now, it says that you're the one who has revealed the truth to the young and the
babes. He revealed it to the infants and babes. Yesu aarannu avan endo aaranu nalla velipaadu lebicha naam velipaadu lebichuvengil adu etra maatram santoshikkendirikkunnu.
So we who have now got this revelation, we how much overjoyed must we be.
യേശുവിന്റെ കാലത്തെ ഭൗമിക അധികാരം ഉണ്ടായിരുന്നവരൊന്നും അധികം പേർ ദൈവരാജ്യത്തിൽ കടന്നില്ല. എന്നാൽ ചുങ്കക്കാരും യേശുക്കളും പാപികളും കുരുടരും മുടന്തരും ഒക്കെ ദൈവരാജ്യത്തിൽ കടന്നു.
When Jesus lived on earth, all those who had authority at that time, they were not part of the kingdom, but it was the sinners and the tax collectors and the prostitutes and such who actually entered the kingdom of God.
ശരിക്കും തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ വായിച്ചു നാം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ യഹൂദ ജനങ്ങൾക്ക് പോലും മനസ്സിലായില്ല ഇങ്ങനെയൊരു രാജാവാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് അവർക്ക് വ്യക്തമായില്ലായിരുന്നു.
So the Jews never understood what kind of king that was to come.
എന്നാൽ ഈ യേശു രാജാവാണെന്ന് വെളിപാട് ലഭിച്ച സാധാരണക്കാരായ അനേകർ അവന്റെ രാജ്യത്തിന്റെ അവൻ പ്രൊക്ലെയിം ചെയ്യുന്ന രാജ്യത്തിന്റെ ഭാഗമായി തീർന്നു.
But it was ordinary people who got the revelation, who understood who Jesus really was.
ഈ സത്യങ്ങൾ ഇപ്പോൾ നമ്മളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
How is it that these truths are influencing us these days?
ഈ കർത്താവ് രാജാവാണെന്നും അവൻ സ്ഥാപിക്കുന്ന രാജ്യവ്യവസ്ഥ എന്നും നിലനിൽക്കുമെന്നും നാം അറിയുമ്പോൾ നമ്മുടെ അനുദിന ജീവിതം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്?
How is it that our lives will change when we acknowledge the fact that Christ is king and he has come to establish his kingdom?
ഈ ദൈവത്തെ ഒരു രാജാവും ദൈവവുമായിട്ട് അറിഞ്ഞ ഒരു വ്യക്തിയാണ് ദാവീദ്.
David was the one who realized who accepted who Jesus was. He knew that he was his king and lord.
ദാവീദ് ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു.
He was a man of prayer.
സങ്കീർത്തനം 5-ാം സങ്കീർത്തന്റെ 1-2 വചനങ്ങൾ നമുക്ക് വായിക്കാം. Psalms 5 verses 1 and 2.
യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എന്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്.
ദൈവത്തെ രാജാവായിട്ട്, യേശുവിനെ രാജാവായിട്ട് നാം അറിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അതിൽ റിഫ്ലക്ട് ചെയ്യും.
When we understand that Jesus is our king, our prayers also will change.
ദാവീദായ രാജാവ് ഇവിടെ പറയുകയാണ്, എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവേ, എന്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്.
Though David was king himself, he cries out to the Lord, says, my king and my God, for to you I pray.
രാജ്യവ്യവസ്ഥയിലുള്ളവർക്ക് അറിയാം, രാജാവിന്റെ അടുക്കൽ പോയി സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിന് ഒരു തീരുമാനമുണ്ടായിരിക്കുമെന്ന് രാജ്യവ്യവസ്ഥയിലുള്ളവർക്കറിയാം.
Those who understand how kingdoms are ruled, they would understand that if they go to the king and cry out, they know what kind of solutions that might come forth.
ഞാൻ പ്രാർത്ഥനയിൽ മുട്ടുമടക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ഒരു രാജാക്കന്മാരുടെ രാജാവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുള്ളപ്പോൾ ആണ് നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവശക്തി നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്.
When we kneel down before God and acknowledge him as our Lord and King, then we get strength in our prayers.
ദാവീദ് വീണ്ടും പറയുകയാണ് അതിന്റെ മൂന്നാം വചനത്തിൽ, യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു.
In the morning, O Lord, you hear my voice. In the morning, I lay my request before you.
ഈ രാജാവിന്റെ മുന്നിൽ രാജാവിന്റെ മുഖം കണ്ടിട്ടാണോ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത്?
Do we begin our day by looking at the face of this king?
പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഉടനെ ഞാൻ ചോദിക്കുകയാണ്, ഈ രാജാക്കന്മാരുടെ രാജാവിന്റെ അടുക്കൽ ചെന്നിട്ടാണോ, അവന്റെ മുഖം കണ്ടിട്ടാണോ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത്?
Do we begin our day kneeling down before the King of Kings?
രാജാവായ ദാവീദ് പറയുകയാണ്, ഞാൻ ഒരുക്കി കാത്തിരിക്കുകയാണ് രാജാവിന് വേണ്ടി. രാജാക്കന്മാരുടെ രാജാവിനെ കണ്ടിട്ടാണ് ദാവീദ് തന്റെ ദിവസം തുടങ്ങിയിരുന്നത്.
So David used to begin his day before the King of Kings as he waits in expectation.
യേശു രാജാവെങ്കിൽ അവന്റെ അടുക്കൽ നാം വരുമ്പോൾ ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അവനോട് അറിയിക്കുമ്പോൾ, അവനെ ആരാധിക്കുമ്പോൾ, അവൻ അർഹിക്കുന്ന മഹത്വം കൊടുത്ത് നമ്മുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ ആ ദിവസം എത്ര വ്യത്യസ്തമായിരിക്കും.
When we kneel down before him at the beginning of the day and we acknowledge him as our King of Kings and lay our request before him, how wonderful our day would turn out to be.
നമ്മുടെ ആരാധന എത്ര മീനിംഗ്ഫുൾ ആയിരിക്കും.
Our worship would be far more meaningful.
ലേഖൻ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ലേഖനങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
When Paul wrote his letters, we see that he pauses at times and he prays to the Lord and worships him.
നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാം, 1 തിമോത്തി 6 അധ്യായം അതിന്റെ 15 16 വചനങ്ങൾ.
ധന്യനായ ഏകാധിപതിയും രാജാധി രാജാവും കർത്താധി കർത്താവും താൻ മാത്രം അമൃതതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ.
അനേക ഉപദേശ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പന്തിയോസ് പിലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുവേശുവിനെ സാക്ഷി വെച്ച് നിന്നോട് കൽപ്പിക്കണമെന്നിട്ട് പറഞ്ഞു പറയാണ്, ഞാൻ അവനെ ആരാധിക്കുന്നു.
Paul, he worships God just after he says that Christ Jesus, who while testifying before Pontius Pilate made the good confession.
Pontius Pilatus യേശു അവന്റെ മുമ്പിൽ നിന്ന് ഞാൻ തന്നെ രാജാവെന്ന് പറഞ്ഞിട്ട് ആ രാജാവിനെ തള്ളിയ സ്ഥലത്ത് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അവനെ വീണ് കിടന്ന് നമസ്കരിക്കുകയാണ്.
We see that Paul now falls down and now worships his king.
തിരിച്ചറിയണം, ദൈവത്തിന്റെ കൃപ എത്ര മാത്രമാണ് നമ്മൾ തിരിച്ചറിയണം.
We should realize how great the grace of our Lord.
പീലാത്തോസിന് അവന്റെ പൊസിഷൻ ആയിരിക്കാം. രാജാക്കന്മാരുടെ രാജാവിനെ കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ വീഴാൻ തടസ്സമായിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല.
We don't know what was the reason why Pilate could not acknowledge and fall before the King of Kings.
എന്നാൽ യേശു ആരെന്ന് വെളിപാട് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് അവനെ വീണ് കിടന്ന് നമസ്കരിക്കാതിരിക്കുവാൻ കഴിയത്തില്ല.
But the one who gets the revelation as to who Jesus really is will not be able to not fall down and worship him.
അവനെ ആരാധിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, തന്റെ പരിശുദ്ധാത്മാവേ തിരുവചനത്തിലൂടെയും ആത്മാവിലൂടെയും എനിക്ക് വെളിപ്പെടുത്തി തരണമേ യേശുവിന്റെ മഹത്വം എന്തെന്ന് വെളിപ്പെടുത്തി തരണമേ.
If you are not able to worship him, we must cry out to him and pray to him that through his word and his holy spirit we have this revelation about who he is.
രാവിലെ നാം പ്രാർത്ഥനയിൽ വരുമ്പോൾ രാജാക്കന്മാരുടെ രാജാവിന്റെ മുമ്പിലാണ് നാം എത്തി നിൽക്കുന്നിരുന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരിക.
We must begin our day by this prayer realizing that we are kneeling down before the King of Kings.
അവിടെ നമ്മുടെ ഭയങ്ങൾ മാറി പോകും.
All our fears would vanish.
അവിടെ നമ്മുടെ നിരാശകൾ മാറി പോകും.
All our despair would vanish.
അവിടെ നമ്മുടെ കൺഫ്യൂഷൻസ് മാറി പോകും.
All our confusions would vanish.
അവിടെ നമ്മൾ ധൈര്യമുള്ളവരായിരിക്കും.
We will be confident.
ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കും.
We would be sure and confident.
ആ ദിവസം നമുക്ക് എത്ര പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കലും നമ്മൾ രാജാക്കന്മാരുടെ രാജാവിന്റെ മുഖം കണ്ടിട്ടാണ് ദിവസം തുടങ്ങിയത് കൊണ്ട് അവൻ ആരെന്ന് അറിയുന്നത് കൊണ്ട് we'll be victorious. ജയോത്സവമായി അവൻ നമ്മെ നടത്തും.
And he will give us victory no matter how many difficult circumstances that we have to go through.
ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ.
The kingdom of God is not about food and feast, but it's about the peace and righteousness through the knowledge of God.
അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ പഠിപ്പിച്ചത്, നിന്റെ നാമം മഹത്വമെടുക്കണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ.
And that is why when Jesus taught how to pray, he said that your kingdom should come and your will should be done.
നമ്മ രാജാവിന്റെ അടുക്കൽ ചെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സാധാരണ സംസാരിക്കാറുള്ളത്.
Usually when we approach a seat of authority, we talk about the most important things.
യേശുവിനെ അനേക രീതിയിൽ ദൈവത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു.
Jesus has been revealed in many aspects through the scriptures.
യേശുവിനെ അടുത്ത ഒരു സ്നേഹിതനായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്.
He has been revealed as a friend.
അവൻ ഒരു മണവാളനായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്.
He has been revealed as a bridegroom.
എന്നാൽ അവനെ രാജാവായി നാം അറിയുമ്പോൾ അവനെ ആരാധിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്.
But when we see him as a king, there is nothing else that we can do but worship him.
ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ചുരുക്കട്ടെ.
Let me conclude the words that I spoke about.
വെളിപാട് പുസ്തകത്തിൽ നാം കാണുകയുണ്ടായി ലോകരാജ്യത്വം ദൈവത്തിന്റെ രാജ്യമായി തീരുന്നു.
In the book of Revelations we read that he will be the ruler of all the world.
അവനാണ് ആ രാജ്യത്വം സ്ഥാപിച്ച് നിത്യരാജാവായി വാഴുന്നത്.
He would be the king who that's going to rule a kingdom that is going to be there forever.
ആ പദ്ധതിയാണ് ദൈവം ദൈവവചനത്തിലൂടെ പ്രവാചകന്മാരോട് എല്ലാം വെളിപ്പെടുത്തിയത്.
And he revealed this plan through his prophets and through his word.
അബ്രഹാമിന് രാജ്യത്വത്തിന്റെ വാഗ്ദത്തം കൊടുത്തു.
He gave the promise to Abraham.
ദാവീദിൽ ഭൗമിക ഒരു രാജ്യം അവൻ കാണിച്ചു കൊടുത്തു.
And through David there was a partial fulfillment through an earthly kingdom.
അനേക പ്രവാചകന്മാരിലൂടെ വരുവാൻ പോകുന്ന രാജാവിനെ കുറിച്ചും രാജ്യത്തെ കുറിച്ചും ദൈവം തന്റെ ജനത്തോട് സംസാരിച്ചു.
And God spoke to his people through the prophets.
ഈ രാജാവ് ഭൂമിയിൽ വന്നപ്പോൾ രാജാവ് തന്നെ രാജവിളംബരം നടത്തി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു.
And 2000 years ago he himself proclaimed about the kingdom of God.
പ്രവാചകന്മാരല്ല,
it was not the prophets.
എബ്രായ ലേഖനം പറയുന്നത് പോലെ പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും സംസാരിച്ചു, എന്നാൽ ഇത് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു.
And like in the book of Hebrews it's written that it is through the Son of God that the kingdom of God has been now proclaimed.
പ്രവാചകന്മാരല്ല,
it wasn't through the prophets.
The king proclaimed the kingdom himself. രാജാവ് രാജ്യത്വം രാജാവ് തന്നെ രാജ്യത്വത്തെ പ്രൊക്ലെയിം ചെയ്തു. ആ രാജ്യത്വമാണ് ദൈവരാജ്യം.
And that is the kingdom of God.
ദൈവരാജ്യത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ എത്ര വലിയ ഒരു പദവിയാണ് നമുക്ക് ലഭിച്ചത് എന്നുള്ള ബോധ്യം നമുക്ക് ഭരിക്കണം.
And if we are part of this kingdom, we must know the kind of privilege that we have been honored with.
രാജാവ് ഭൂമിയിൽ വന്നപ്പോൾ,
when the king came on earth,
സ്ഥാപിക്കാൻ വന്നപ്പോൾ,
when he came to establish his kingdom,
അനേക ഉന്നതന്മാർക്ക് അത് ലഭിച്ചില്ല.
People of authority did not receive him.
എന്നാൽ വളരെ സാധാരണക്കാർക്ക്, ഒരു കുരുടനായ ബർത്തിമായിക്കും ക്രൂശിൽ ശിക്ഷയ്ക്ക്, പാപ തന്റെ തെറ്റുകൾക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കുന്ന ഒരു കള്ളനും ആ രാജ്യത്തിന്റെ ഭാഗമായി തീരാൻ കഴിഞ്ഞു.
But it was ordinary people like Bartimaeus who was blind and the thief that was on the cross on his left or right, they are the ones who received the kingdom of God.
ഈ രാജാവിന്റെ അടുക്കലാണ് നാം ദിനംതോറും പ്രാർത്ഥനയ്ക്കായി ചെല്ലുന്നത്.
And it is before this king that we have to begin our day.
ഈ രാജാവിനെയാണ്, ഈ ദൈവത്തെയാണ് നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്.
And it is this kingdom that we should worship in our heart and spirit.
ഈ രാജാവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായി വാഴേണ്ടത്.
And it is this king who has to rule in our hearts.
ഈ രാജാവിന്റെ ഇഷ്ടമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നാം ചെയ്യേണ്ടത്. ഈ രാജാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് നാം മനസ്സ് വെക്കേണ്ടത്.
And it is his will that we should be fulfilling.
യേശു പ്രാർത്ഥിച്ചതുപോലെ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ.
Like Jesus prayed, not my will Lord but yours.
അങ്ങനെയാണ് യേശു എന്റെ ജീവിതത്തിലും രാജാവാണെന്ന് ഞാൻ അക്നോളജ് ചെയ്യുന്നത്.
And that is how we acknowledge Jesus as king of our lives.
എന്റെ ഇഷ്ടങ്ങളെക്കാൾ ഉപരി,
more than my will,
എന്റെ ആഗ്രഹങ്ങളെക്കാൾ ഉപരി,
more than my desires,
എന്റെ പദ്ധതികളെക്കാൾ ഉപരി,
more than my plans,
എന്റെ രാജാവിന്റെ ഇഷ്ടങ്ങൾ,
my king's will,
എന്റെ രാജാവിന്റെ പദ്ധതികൾ,
my king's purpose and plan.
കാരണം അവന്റെ പദ്ധതികളെല്ലാം നമ്മുടെ നാശത്തിനുള്ളതല്ല, നമ്മുടെ ക്ഷേമത്തിനുള്ളതാണ്.
Because all his plans are not for destruction but for good.
മനുഷ്യന് ഒരു വഴി ചൊവ്വായി തോന്നുന്നു, എന്നാൽ അതിന്റെ അവസാനമോ മരണവഴികൾ എത്രയെന്നാണ് സദൃശവാക്യങ്ങൾ പറയുന്നത്.
Through Proverbs we know that man thinks that his plans are good but then it all leads to death.
എന്നാൽ ദൈവത്തിനെ നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ അത് മരണവഴികളല്ല, അവൻ ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും വന്നവനാണ്.
But God's plans does not lead us to death but it leads us to a fruitful life.
ഒരു വചനം കൂടെ വായിച്ചിട്ട് ഞാൻ എന്റെ സന്ദേശം നിർത്തട്ടെ. ഇപ്പോൾ ഈ രാജാവ് will help us to overcome sin, പാപത്തെ ജയിക്കുവാൻ നമുക്ക് ശക്തി ഇപ്പോൾ നമുക്ക് തരുന്ന ഒരു രാജാവാണ് യേശു. റോമലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 17-ാം വചനം വായിക്കാം. റോമൻസ് 5:17.
ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും.
ഇവിടെ നിങ്ങൾ ചോദിച്ചു, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വാഴുക എന്നുള്ള പദം, റെയിൻ എന്നുള്ള പദം വീണ്ടും വീണ്ടും കാണാം.
We see here again the word rain.
ഇതൊരു രാജ്യ വ്യവസ്ഥയെ കുറിച്ച് റെഫർ ചെയ്യുന്ന ഒരു വചനമാണ് വാഴുക എന്നുള്ളത്.
It refers to a kingdom.
ഇതിനു മുമ്പുള്ള വചനങ്ങളെല്ലാം പാപം വാഴുന്നതിനെ കുറിച്ചാണ് പറയുന്നത്.
Before this, most of the verses are about reigning in sin.
അതുകൊണ്ടാണ് അതിന്റെ 14-ാം വചനം നമുക്ക് വായിക്കാം. 14.
വരുവാനുള്ളവന്റെ, എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശം വരെ വാണിരുന്നു.
വാണിരുന്നു, പാപം വാണിരുന്നു എന്ന് ഉള്ള ഒരു പദം അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്.
The word that has been used is that sin reigned in us.
എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന വലിയൊരു ഭാഗ്യ പദവിയാണ് അതിന്റെ 17-ാം വചനത്തിൽ നാം വായിക്കുന്നത്. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും.
But thanks be to God that though you used to be slaves to sin, you wholeheartedly obeyed the form of teaching to which you were entrusted.
No, 5:17.
For if by the trespass of one man death reigned through that one man, how much more will those who receive God's abundant provision of grace and of the gift of righteousness, reign in life through one man, Jesus Christ.
യേശു രാജാവായിട്ട് നമ്മുടെ ജീവിതത്തിൽ വാഴുമ്പോൾ മാത്രമാണ് നമുക്ക് പാപത്തെ ജയിക്കുവാൻ കഴിയുന്നത്.
It is only when Jesus reigns in our hearts that we will be able to overcome sin.
യേശു എന്ന പേരിന്റെ അർത്ഥം തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനാകൊണ്ട് അവൻ യേശു എന്ന് പേര് വിളിക്കണം.
And that is why we call him Jesus, because he's the one who redeems us from our sins.
യേശുവിനെ രാജാവായി നാം ഹൃദയത്തിൽ വാഴിക്കുമെങ്കിൽ പാപത്തെ നമുക്ക് ജയിക്കുവാൻ കഴിയും.
We will be able to overcome sin only if we let Jesus reign in our hearts.
This is a promise. വാഴും ദൈവത്തിന്റെ വചനത്തിലെ വാഗ്ദത്തങ്ങളാണ്.
And these are all promises in the word of God.
വിശ്വാസത്താൽ ഈ വാഗ്ദത്തങ്ങളെ നാം പ്രാപിക്കണം.
And through faith we should.
ആരാണ് യേശുവെന്നും അവൻ എന്താണ് ചെയ്യുന്നതെന്നും ചെയ്യാൻ പോകുന്നതെന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ വളരെ ഗ്ലോറിയസ് ആക്കി തീർക്കും.
A Christian life would be transformed into a glorious one when we acknowledge who Jesus really is.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും